സഹതാപം കാണിക്കുമ്പോൾ അത് ഹൃദയത്തിലും ഉണ്ടായിരിക്കണം. സ്നേഹം കാണിക്കുമ്പോൾ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ വിദ്വേഷത്തിനുള്ള സ്നേഹപ്രകടനമാകരുത്. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ തങ്ങളുടെ ബന്ധങ്ങളിലെല്ലാം നേരുള്ളവരും നേരെയുള്ളവരുമായിരിക്കണം. ആത്മാർത്ഥമായി സ്നേഹിക്കുവാനോ ആത്മാർത്ഥ സ്നേഹിതരായിരിക്കാനോ പ്രയാസമാണ്. തങ്ങളുടെ കാര്യസാധ്യത്തിനായി ദുഷ്ടന്മാർ മറ്റുള്ളവരോട് ദയയും സ്നേഹവും ഒക്കെ കാണിക്കും. ഇനിയും തിരിച്ചു പറഞ്ഞാൽ, തങ്ങളുടെ കാര്യസാധ്യത്തിനായി മറ്റുള്ളവരോട് ദയയും സ്നേഹവും ഒക്കെ കാണിക്കുന്നവർ ദുഷ്ടന്മാരാണ്. എന്നാൽ ഹൃദയത്തിൽ അതല്പം പോലും തൊട്ട് തേച്ചിട്ടില്ലാത്ത, അതെ, സ്നേഹം ഒട്ടും ഇല്ലാത്തതായുള്ള ആളുകളെ കാണുവാൻ സാധിക്കും. ഇങ്ങനെ അഭിനയിക്കുവാൻ നാം എല്ലാം പരീക്ഷിക്കപ്പെടാറുണ്ട്. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ തങ്ങളുടെ ബന്ധങ്ങളിലെല്ലാം നേരുള്ളവരും നേരെയുള്ളവരുമായിരിക്കണം. സഹതാപം കാണിക്കുമ്പോൾ അത് ഹൃദയത്തിലും ഉണ്ടായിരിക്കണം. സ്നേഹം കാണിക്കുമ്പോൾ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ വിദ്വേഷത്തിനുള്ള സ്നേഹപ്രകടനമാകരുത്. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്ന ചിലരെ കണ്ടിട്ടില്ലേ? അച്ഛ, അമ്മ, സാറേ, പൊന്നെ, കുഞ്ഞെ, ഒന്ന് സഹായിക്കണേ. ഏത് കഴുതക്കാലം പിടിക്കും. അഥവാ സഹായം ലഭിച്ചില്ല എങ്കിൽ ഭാവം മാറും, കാലൻ കാൽസറയും ഇട്ടോണ്ട് നടക്കുകയാ, ഇവനൊക്കെ അല്പം കരുണയുണ്ടോ. ഇങ്ങനെ ഭാവം മാറുന്നവരെ സൂക്ഷിക്കണം കേട്ടോ, അവർ കളിപ്പീരുകാർ മാത്രമാണ്. നാം ഒരിക്കലും അങ്ങനെയാകരുത്. ഇവിടെ ഇതാ ദാവീദിന്റെ ചില അനുഭവങ്ങൾ. നാം 28-ാം സങ്കീർത്തനം വരെയാണല്ലോ പഠിച്ചത്. 28-ാം സങ്കീർത്തനം 29-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു മുഖപുരയാകുന്നു എന്ന് നാം കണ്ടു. ഇത് 28-ാം സങ്കീർത്തനം ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാകുന്നു എന്നും നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 29-ാം സങ്കീർത്തനം മുതലാണ് നാം പഠിക്കുവാൻ പോകുന്നത്. ഈ 29-ാം സങ്കീർത്തനം പ്രകൃതിയെ സംബന്ധിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. പ്രകൃതിയെ സംബന്ധിച്ച് ആദ്യത്തെ സങ്കീർത്തനം അല്ല ഇത് എന്ന് നമുക്കറിയാം. 8-ാം സങ്കീർത്തനം നാം ചിന്തിച്ചു കഴിഞ്ഞല്ലോ. ഞങ്ങളുടെ കർത്താവായ യഹോവേന്ദ്രൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ എന്ന് അവിടെ നാം പഠിച്ചതാണ്. പിന്നീട് 19-ാം സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം പഠിച്ചു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന്. തുടർന്ന് സങ്കീർത്തനക്കാരൻ സൂര്യനെ മണിയറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളനോട് സദൃശമായി പറഞ്ഞിരിക്കുന്നു. ഇവിടെ നാം ചുഴലിക്കാറ്റിനെ വിവരിക്കുന്ന സങ്കീർത്തനത്തിലേക്ക് കടന്നു വരികയാണ്. കൊടുങ്കാറ്റിന്റെ ഭീകരതയും ഇടിമുഴക്കത്തിന്റെയും മിന്നലിന്റെയും ഭയങ്കരതയുമാണ് എല്ലായിടത്തും കാണുവാൻ കഴിയുന്നത്. അതേ സുഹൃത്തെ, താങ്കൾ കൊടുങ്കാറ്റിൽ ഭയപ്പെട്ടിരിക്കുമ്പോൾ വായിച്ച് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്ന മനോഹരമായ സങ്കീർത്തനം അത്രേ 29-ാം സങ്കീർത്തനം. കാറ്റിൻ്റെ ഭീകരത കണ്ട് ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോൾ ഇതാ ആശ്വാസവുമായി അരികെ നിൽക്കുന്നവൻ. കൊടുങ്കാറ്റിൻ്റെ സമയത്ത് ഇവിടെ നമുക്കൊരു ദൂത് കാണുവാൻ കഴിയും. 29-ാം സങ്കീർത്തനത്തിൻ്റെ ഘടന വളരെ ശ്രദ്ധേയമാണ്. എബ്രായ ഭാഷയിലെ കവിതകളിൽ വിശേഷപ്പെട്ട ഒന്നാണിത്. കൊടുങ്കാറ്റിനെ വിവരിക്കുന്ന എബ്രായ ഭാഷയിലെ ഒരു പദ്യമാണ് 29-ാം സങ്കീർത്തനം. ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ആമുഖമാണ്. ദൈവപുത്രന്മാരെ, യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ, വസ്ത്രാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ദാവീദ് നമ്മുടെ ചിന്തകളെ ഉന്നതത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അവസാനത്തെ രണ്ട് വാക്യങ്ങൾ അനുബന്ധമാണ്. യഹോവ ജലപ്രളയത്തിന് മീതെ ഇരുന്നു, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ദേശം മുഴുവൻ കൊടുങ്കാറ്റ് ചുറ്റി അടിച്ചു, എന്നാൽ അപ്പോഴും യഹോവയാണ് എല്ലാറ്റെയും നിയന്ത്രിച്ചിരുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്ത്, ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിലും ദൈവമാണ് കൂടെയുള്ളത്, അതിനെ നിയന്ത്രിച്ച് നടത്തുന്നത് ദൈവമാണ്. ഈ സങ്കീർത്തനം വിശദമായി നാം ചിന്തിക്കുന്നതിന് മുൻപായി ഇതിൻ്റെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരു വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 7 പ്രാവശ്യം യഹോവയുടെ ശബ്ദത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നതായി നാം കാണും. ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയത്. ദാവീദ് ഒരു ഓഫീസിലോ സിംഹാസനത്തിലോ ഒതുങ്ങി കഴിഞ്ഞുകൂടിയിരുന്ന വ്യക്തിയായിരുന്നില്ല. എന്നിരുന്നാലും ഈ കൊടുങ്കാറ്റുണ്ടായ അവസരം അവൻ വെളിയിലായിരുന്നില്ല. അവൻ മനോഹരമായ യെരൂശലേം നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സിയോൻ കുന്നിൽ ദേവദാരുകൊണ്ട് പണിത കൊട്ടാരത്തിൽ ദാവീദ് ആ സമയം ഉന്നതമായ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുകയാണ്. ദാവീദിന് ദേശം മുഴുവൻ കാണുവാൻ കഴിയുമായിരുന്നു. അതെ, വടക്ക് കിഴക്ക് ദിശയിലേക്ക് അവൻ നോക്കി. കാർമേഘങ്ങൾ ഒന്നിച്ചു കൂടുന്നതും കൊടുങ്കാറ്റ് വീശുവാൻ തുടങ്ങുന്നതുമെല്ലാം ദാവീദിന് അവിടെ ഇരുന്ന് കാണാമായിരുന്നു. ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാൻ വായിച്ചല്ലോ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വായിക്കട്ടെ. 29-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ: ദൈവപുത്രന്മാരെ, യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ഭൂമിയിലെ ശക്തന്മാരോട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനും അവൻ തങ്ങളെ തന്നെ മശിഹായുടെ രാജ്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനുമാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. ഇനിയും ഇടിമുഴക്കത്തോടുകൂടിയ ആ കൊടുങ്കാറ്റ് ദേശം മുഴുവൻ ചുറ്റിയടിക്കുന്നു. 3-ഉം 4-ഉം വാക്യങ്ങൾ: യഹോവയുടെ ശബ്ദം വെള്ളത്തിൻ മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിൻ മീതെ യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. 4-ാം വാക്യം: യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. ഇതാണ് കൊടുങ്കാറ്റിൻ്റെ ആരംഭം. തെക്ക് വടക്ക് ഭാഗത്ത് അകലെയായി മിന്നലും ഇടിയും കാണുവാൻ കഴിയുന്നു. കാറ്റ് ശക്തിപ്പെടുകയാണ്. കൊടുങ്കാറ്റ് യെരുശലേമിലേക്ക് നീങ്ങി അടിക്കുവാൻ തുടങ്ങുകയാണ്. യഹോവയുടെ ശബ്ദം ഇടിമുഴക്കമാണ്. കൊട്ടാരത്തിലിരുന്നു കൊണ്ട് കൊടുങ്കാറ്റ് ശക്തി പ്രാപിച്ചു വരുന്നത് ദാവീദ് കാണുന്നു. കാറ്റ് ശക്തിയായി അടിക്കുന്നത് അവൻ കേൾക്കുന്നു. കാർമേഘം ഇരുണ്ടുകൂടുന്നു. അത് സൂര്യനെ മറയ്ക്കുകയും നട്ടുച്ചക്കിരുട്ട് വ്യാപിക്കുകയും ചെയ്യുന്നു. ഇടിമുഴക്കവും മിന്നലും ഭയാനകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചം അപ്പാടെ പോയി കഴിഞ്ഞിരിക്കുന്നു. അതെ, ഇരുണ്ടുകൂടിയതായ ആ പശ്ചാത്തലത്തിൽ ദാവീദിരിക്കുന്നു. ഇത് സാധാരണ ഉണ്ടാകാറുള്ള കാറ്റല്ല. മധ്യധരണിയാഴി തീരത്ത് ഈ കൊടുങ്കാറ്റ് ആരംഭിക്കുന്നു. തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നത്, വളരെ ശക്തിയോടെ അത് തീരത്തേക്ക് അടിച്ചു കയറുന്നത് കാണുവാൻ സാധിക്കും. വടക്കു നിന്ന് തെക്കോട്ട് കാറ്റ് നീങ്ങുന്നത് കാണുവാൻ കഴിയും. അത് യെരുശലേമിനോട് അടുത്തടുത്തടുത്ത് വരുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയുള്ളതാകുന്നു. നിങ്ങൾക്കിപ്പോൾ ഇടിമുഴക്കം കേൾക്കുവാൻ കഴിയും. അത് സകലത്തെയും ഇളക്കുന്നു, കുലുക്കുന്നു. യഹോവയുടെ ശബ്ദം മഹിമയുള്ളതാണ്. അത് ഭയം ഉളവാക്കുന്ന ശബ്ദമാണ്. 5-ാം വാക്യം നമുക്ക് നോക്കാം. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. ഇടിമുഴക്കം മൂലം ലെബാനോൻ കുലുങ്ങുന്നു. മിന്നലുകൾ വൃക്ഷങ്ങളെ തകർക്കുന്നു. ശക്തിയേറിയ ഹെർമോൻ പർവ്വതം തകർന്ന തരിപ്പണമാകുന്നു. കൊടുങ്കാറ്റ് യെരുശലേമിനോട് സമീപിക്കും തോറും അതിൻ്റെ സമീപനം മഹിമയും ഭയഭീതിയും ഉളവാക്കുന്ന വിധത്തിലായിരുന്നു. കുന്നുകളുടെ മീതെ ഇടിയും മിന്നലും ഉണ്ടാകുന്ന ശബ്ദം കൊണ്ട് അവിടെ എല്ലാം അന്തരീക്ഷം ഭയാനകമായിരുന്നു. 6-ഉം 7-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു: അവൻ അവയെ കാളക്കുട്ടിയെപ്പോലെയും ലബാനോനെയും സീറോനെയും കാട്ടുപോത്തിൻകുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്നിക്കുന്നു. ഇപ്പോൾ ഇടിമിന്നൽ യെരുശലേമിനോട് അടുത്തു വന്നിരിക്കുകയാണ്. അതെ, യുദ്ധത്തിൽ വലിയ തോക്കുകൾ ഇരമ്പുന്നത് പോലെ ആയിരുന്നു ആ ശബ്ദം. കൊടുങ്കാറ്റ് അതിൻ്റെ മുഴുവൻ ഭീകരതയും വെളിപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത്. യെരുശലേമിൻ്റെ ആ വീഥികളിൽ കൂടി ആരെയും കാണുവാൻ സാധിക്കുന്നില്ല. എല്ലാം അനാഥമായി തീർന്നു. കതകുകൾ അടയ്ക്കപ്പെട്ടു. നഗരം ആകെ ശാന്തമായി. കിദ്രോൻ താഴ്വരയിൽ അവിടെ കരച്ചിൽ മാത്രം കേൾക്കാം. പെട്ടെന്നാണ് അത് വന്നത്. ശക്തമായി മഴ പെയ്യുവാൻ തുടങ്ങി. യെരുശലേമിൻ്റെ മതിലുകളിന്മേൽ കാറ്റ് ശക്തിയായി വീശിത്തുടങ്ങി. ഒരു കതക് തനിയെ തുറന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞ് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ദാവീദിന് ഇങ്ങനെയുള്ള ആ അവസരം മുമ്പുമുണ്ടായിട്ടുണ്ട്. അവൻ ക്ഷമയോടെ ദൈവശബ്ദം കേൾക്കുവാനായി കാത്തിരിക്കുകയാണ്. 8-ാം വാക്യം: യഹോവയുടെ ശബ്ദം മരുഭൂമിയിൽ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ഇപ്പോൾ കൊടുങ്കാറ്റ് മുകളിൽ കൂടി കടന്നു പോകുന്നതായി ദാവീദ് കാണുന്നു. അത് അകന്നു പോകുന്നു. മഴയുടെ ശക്തി കുറയുകയും കാറ്റ് ശാന്തമാകുകയും ചെയ്യുന്നു. കൊടുങ്കാറ്റ് അകന്നുപോയി. ജനങ്ങൾ തങ്ങളുടെ വീടുകൾ തുറക്കുന്നു. യെരുശലേമിൽ നിന്ന് ഈ കൊടുങ്കാറ്റ് തെക്ക് പടിഞ്ഞാറേക്ക് നീങ്ങിപ്പോയി. കാദേശ് അവിടെയാണ് പെട്ടെന്നത് സീനായ് മരുഭൂമിയിൽ വീശുന്നതായി കാണുന്നു. ഇപ്പോൾ ദാവീദിന് ശാന്തമായ അന്തരീക്ഷത്തിൽ കിദ്രോൻ താഴ്വരയിൽ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ആ ഇരച്ചിൽ കേൾക്കുവാൻ കഴിയുന്നുണ്ട്. 9 യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലൊരിക്കുന്നു. അവൻ്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. ഈ കൊടുങ്കാറ്റ് ചില നല്ല കാര്യങ്ങൾ ചെയ്തു. മൃഗങ്ങൾ ഭയപ്പെട്ടു. അവയിൽ പ്രസവം അടുത്തിരുന്ന ചില മൃഗങ്ങൾ കുട്ടികളെ പ്രസവിച്ചു. ദീർഘമായ വേദന അനുഭവിക്കേണ്ടി വന്നില്ല. വളരെ നാളുകളായി ദേവാലയത്തിൽ പോകുവാൻ മടി കാട്ടിയിരുന്ന പല ആളുകളും ദേവാലയത്തിൽ പോകുവാൻ അന്നിടയായി. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനാണ് അവർ ദേവാലയത്തിലേക്ക് പോയത്. ഇപ്പോൾ കൊടുങ്കാറ്റ് ശാന്തമാകുകയും അത് നിശേഷം അപ്രത്യക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു. 10 യഹോവ ജലപ്രളയത്തിന്മീതായിരുന്നു. യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. ജലപ്രളയത്തിൻ്റെ നിയന്ത്രണം ദൈവത്തിനായിരുന്നതുപോലെ തന്നെ ഈ കൊടുങ്കാറ്റിൻ്റെയും നടത്തിപ്പ് ദൈവത്തിനായിരുന്നു. ഒടുവിലത്തെ വാക്യം, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ശക്തി വലിയതാണ്. അവനാണ് കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ നമുക്ക് ശക്തി നൽകുന്നത്. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളിൽ കൂടി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കും. അവൻ നമ്മെ ബലപ്പെടുത്തും. ഇത് നാം പ്രത്യേകം ഓർക്കണം. അതിനുശേഷം അനുഭവമാകുന്ന സമാധാനം മനസ്സിലാക്കുന്നതിനും അവൻ നമ്മെ സഹായിക്കുന്നു. കൊടുങ്കാറ്റ് ദേശത്തും മുഴുവൻ ചുറ്റിയടിച്ചു എന്ന് വരാം. എങ്കിലും അപ്പോഴും ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളെയും അവൻ നിയന്ത്രിക്കുന്നു. അതിനവൻ ശക്തനാണ്. അവൻ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ളപ്പോൾ എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്? ഇസ്രായേലിന് മഹാപീഡനത്തിൽ കൂടി കടന്നു പോകേണ്ടതായി വരും എന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചുവല്ലോ. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഭയങ്കരമായ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ദൈവമുണ്ട്. അവനാണ് സകലത്തെയും നിയന്ത്രിച്ച് നടത്തുന്നത്. ഇസ്രായേലിന് ഇത് എത്ര മനോഹരമായ ഒരു ദൂതാണ്. ഈ സങ്കീർത്തനത്തിന് നമ്മോട് ഒരു ദൂതുണ്ട്. നാം ഒരു പുതിയ സൃഷ്ടിയിൽ ഉൾപ്പെട്ടവരാണ്. പഴയ സൃഷ്ടിയിൽ നാം ഉൾപ്പെടുന്നില്ല. അവസാനത്തെ ആദാമിനോട് നാം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. പഴയത് കഴിഞ്ഞുപോയി. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പുതിയ സൃഷ്ടിയിൽ കൊടുങ്കാറ്റുകളുണ്ട്. ആത്മീയ കൊടുങ്കാറ്റുകൾ. അത് നമ്മെ നശിപ്പിച്ച് കളയുമെന്ന് നാം ഭയപ്പെടേണ്ടതില്ല. ഞങ്ങൾ ഒരു ദൈവ പൈതലാകുന്നു എങ്കിൽ കൊടുങ്കാറ്റിൽ കൂടി അതെ കടന്നു പോകുന്നതിന് വേണ്ടി ദൈവം താങ്കളെ ശക്തീകരിക്കും. ഇപ്പോൾ തന്നെ ഒരുപക്ഷെ താങ്കൾ കൊടുങ്കാറ്റിൽ അകപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. അവസാനത്തെ ആദാമായ യേശുക്രിസ്തു കൊടുങ്കാറ്റുകളുടെ നാഥനാണ്. തൻ്റെ ജനത്തെ അവൻ കൊടുങ്കാറ്റിൽ കൂടി നടത്തിക്കൊണ്ടു പോയിട്ടുണ്ട്. ഒരിക്കൽ യേശു ശിഷ്യന്മാരും പടകിലായിരുന്ന അവസരം നമുക്കറിയാമല്ലോ. ഈ സംഭവത്തിൽ കർത്താവ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. അവൻ തൻ്റെ ജനത്തെ, തൻ്റെ ശിഷ്യന്മാരെ സന്തോഷിപ്പിച്ചു. കാറ്റ് അവസാനിക്കും, സുഖമായി അപ്പുറത്തെത്തും എന്ന് ദൈവം ഉറപ്പു തരുന്നു. നമുക്കിനി 30 സങ്കീർത്തനത്തിലേക്ക് വരാം. ദാവീദിൻ്റെ ഭവന പ്രതിഷ്ഠാ സമയത്തുള്ള ഒരു ഗാനമാണ് ഈ സങ്കീർത്തനം. ഇത് സ്തുതിയുടെയും ആരാധനയുടെയും കീർത്തനമാണ്. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റ് നീങ്ങിപ്പോകുമ്പോൾ അവിടെ ഒരു പാട്ടുണ്ട്. ദാവീദ് നിയമപ്പെട്ടകം യെരുശലേമിൽ കൊണ്ടുവന്ന് അതിനുവേണ്ടി പ്രത്യേകം നിർമ്മിച്ച കൂടാരത്തിൽ വെച്ചതിന് ശേഷം ഈ സങ്കീർത്തനം ദാവീദ് എഴുതി എന്ന് പല വേദപണ്ഡിതന്മാരും കരുതുന്നുണ്ട്. ഭാവിയിൽ ദേവാലയം പണിയപ്പെടേണ്ടിയിരുന്ന സ്ഥലമായ ആ മെതിക്കളത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി രചിച്ചതാണ് ഈ സങ്കീർത്തനമെന്നും മറ്റു ചിലർ കരുതുന്നു. ഇനിയും മറ്റു ചിലർ കരുതുന്നത് ദൈവം ദാവീദിന് ഒരു ഭവനം പണിയും എന്ന വാഗ്ദത്വം കൊടുത്തപ്പോൾ നന്ദി സൂചകമായി ഈ സ്തുതിഗാനം ദാവീദ് പാടി എന്നത്രേ. 2 Samuel 7 ആ വാഗ്ദാനം നാം കാണുന്നത്. ഏതായാലും 30 സങ്കീർത്തനം നമുക്ക് നോക്കാം. ആദ്യത്തെ 2 യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ച് നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ഹിസ്കിയാവിനെ പോലെ ദാവീദ് ഒരിക്കൽ രോഗിയായിത്തീരുകയും ദൈവം അവനെ സൗഖ്യമാക്കി എഴുന്നേൽപ്പിച്ചു എന്നും അനേകം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. എന്ത് രോഗമായിരുന്നു എന്നതിന് രേഖ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഈ വാക്യത്തിൽ നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അതെ പ്രിയ സുഹൃത്തെ, ദൈവം എനിക്കും നിങ്ങളിൽ പലർക്കും ഇപ്രകാരം ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദാവീദിനോട് ചേർന്ന് നമുക്ക് ഇപ്രകാരം പറയുവാൻ കഴിയും: എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. അതെ, അവൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. നാം അവനോട് അപേക്ഷിക്കുമ്പോൾ അവൻ നമ്മെ ഒരിക്കലും തള്ളിക്കളയാതെ നമ്മെ ചേർത്ത് ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. മൂന്നും നാലും വാക്യങ്ങളിൽ നാം കാണുന്നു: യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. അവൻ്റെ വിശുദ്ധ നാമത്തിന് നാം സ്തോത്രം ചെയ്യുന്നു. നമ്മിൽ ആരും തന്നെ ദൈവത്തിന് അത്രമാത്രം വിലപ്പെട്ടവരോ ശ്രേഷ്ഠരോ ആയതുകൊണ്ടല്ല ദൈവം നമ്മെ സൗഖ്യമാക്കിയത്. ഞാൻ ഒരു സുവിശേഷ പ്രവർത്തകനായതുകൊണ്ടല്ല അവൻ എനിക്ക് സൗഖ്യം തന്നത്. പിന്നെയോ, അവൻ വിശുദ്ധനായ ദൈവമാകയാൽ അവൻ തൻ്റെ വിശുദ്ധി നിലനിർത്തുന്നത് കൊണ്ട് അപ്രകാരം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവൻ എൻ്റെ പാപം അറിയുന്നു, അവൻ തൻ്റെ കൃപയാൽ എന്നെ രക്ഷിച്ചു. ദൈവം തൻ്റെ ആ മാനദണ്ഡത്തിൽ നിന്നും അണുവിട പോലും താണുവരുന്നില്ല. വലിയ വൈദ്യനായ ദൈവം നമുക്ക് സൗഖ്യം നൽകിയതിനാൽ നമുക്ക് അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യാം. രോഗശാന്തി വരമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും വ്യക്തിയെ സ്തുതിക്കുകയോ മഹത്വപ്പെടുത്തുകയോ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. നമുക്ക് നേരിട്ട് വലിയ വൈദ്യനായ കർത്താവിൻ്റെ അടുത്ത് പോകാൻ സാധിക്കും. പ്രിയ സ്നേഹിതരെ, താങ്കൾ ഒരു രോഗിയാകുന്നു എങ്കിൽ താങ്കൾ ഇന്ന് തന്നെ വലിയ വൈദ്യനായ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നില്ല. അവിടുന്ന് വിശുദ്ധനാണ്. കൃപയോടുകൂടെ നമ്മുടെ കാര്യങ്ങളെ അവൻ കൈകാര്യം ചെയ്യുന്ന ഒരു വിശുദ്ധനായ ദൈവം ആകുന്നു. അതുകൊണ്ട് നമുക്ക് അവൻ്റെ വിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു: അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, കൊടുങ്കാറ്റ് നീങ്ങിപ്പോകും. ദൈവം എന്നെ ന്യായം വിധിച്ചാലും അവൻ്റെ കോപം ക്ഷണനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് നല്ല കാര്യമല്ല എങ്കിലും അവൻ്റെ കോപം ദീർഘിച്ചിരിക്കുന്നില്ല, അത് ഒരു ക്ഷണനേരത്തേക്ക് മാത്രമാണുള്ളത്. 8-9 വാക്യങ്ങളിൽ നാം കാണുന്നത്: യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? ദാവീദ് പറഞ്ഞതുപോലെയാണ് നാമും ദൈവത്തോട് പറയാറുള്ളത്: ദൈവമേ, ഞാൻ ജീവനോടെ ഇരുന്ന് നിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. സ്വർഗത്തിൽ വരുമ്പോൾ ഞാൻ കൂടുതൽ സമയം നിന്നോടുകൂടെ ഇരുന്നു കൊള്ളാം. എന്നാൽ ഇവിടെ ഭൂമിയിൽ കുറച്ചുകൂടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദാവീദ് അങ്ങനെയാണ് ദൈവത്തോട് പറഞ്ഞത്. നാമും അപ്രകാരമല്ലേ ദൈവത്തോട് പറയാറുള്ളത്? 10 വാക്യങ്ങൾ: യഹോവെ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ, യഹോവെ എൻ്റെ രക്ഷകനായിരിക്കണമേ. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ചെന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഈ വാക്യങ്ങൾ വിശദീകരണം കൂടാതെ തന്നെ വ്യക്തമത്രേ. ദാവീദ് പറഞ്ഞത് തന്നെ ഞാനും പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളും അതുതന്നെയാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്നത്രേ എൻ്റെ വിശ്വാസം. ദാവീദിൻ്റെ ജീവിതം വ്യത്യാസപ്പെട്ടു. അവൻ വേഗത്തിൽ സൗഖ്യം ഉള്ളവനായിത്തീർന്നു. അതെ, നിലവിളി സന്തോഷമായി മാറി, നിശബ്ദത സ്തുതിയും സ്തോത്രവുമായി മാറി. ദൈവം നമുക്ക് സൗഖ്യം നൽകുമ്പോൾ, അവൻ നമുക്ക് ഉപകാരം ചെയ്യുമ്പോൾ നാമും അവന് നന്ദി കരേറ്റേണ്ടത് ആവശ്യമാണ്. 31 സങ്കീർത്തനം കൂടി നമുക്ക് നോക്കാം. കഷ്ടങ്ങളിൽ നിന്നുള്ള വിടുതലിൻ്റെ പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. ഈ സങ്കീർത്തനത്തിൽ പ്രത്യേകമായും ദാവീദിൻ്റെ കഴിഞ്ഞകാല കഷ്ടതകളെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ മഹാപീഡന കാലത്ത് ഇസ്രായേൽ ജനത്തിന് ഉണ്ടാകുവാനിരിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് പ്രവചനപരമായി ഈ സങ്കീർത്തനം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനമായി ഇന്ന് നമുക്ക് ഉണ്ടാകുന്ന കഷ്ടതകളെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു ദൂതുണ്ട്. ഇവിടെ നമുക്ക് വലിയ ആശ്വാസവും സഹായവും കണ്ടെത്തുവാൻ കഴിയുന്നു. ഒന്നാം വാക്യം, യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ, നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് തൻ്റെ ഉന്നതമായ മാനദണ്ഡത്തിൽ നിന്ന് താനിറങ്ങുവാൻ കഴിയുകയില്ല എന്ന വാസ്തവം ദാവീദിന് അറിയാമായിരുന്നു. പാപത്തിനൊരു ശിക്ഷ ആവശ്യമാണ്. പാപി ആ ശിക്ഷ ഏൽക്കുന്നില്ല എങ്കിൽ വേറെ ആരെങ്കിലും അത് വഹിച്ചേ മതിയാകൂ. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പാപത്തിൻ്റെ ശിക്ഷ വേറൊരാൾ ഏറ്റതുകൊണ്ട് പാപികളെ ദൈവത്തിന് രക്ഷിക്കുവാൻ കഴിയും. ആ വ്യക്തി ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു അത്രേ. അതുകൊണ്ട് ദാവീദ് തുടർന്ന് ഇപ്രകാരം പറയുന്നു, രണ്ടാം വാക്യത്തിൽ, നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ചെന്നെ വേഗം വിടുവിക്കണമേ, നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ. നമുക്ക് ഉറപ്പുള്ള പാറ ആവശ്യമായിരിക്കുന്നു. അതെ, ചെറിയ കല്ലുകളല്ല നമുക്കാവശ്യം, ആ പാറയാകുന്നു. ക്രിസ്തു നമുക്ക് പാറയാകുന്നു. ക്രിസ്തു ആകുന്ന പാറമേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. യേശു ക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പൗലോസ് പറയുന്നു. നമുക്ക് ആശ്രയം വെക്കുവാൻ കഴിയുന്ന ഉറപ്പുള്ള പാറ രക്ഷകനായ ക്രിസ്തുവാണ്. ദാവീദിന് പാറയെക്കുറിച്ച് കൂടുതൽ പറയുവാനുണ്ട്. മൂന്നാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ, നിന്റെ നാമനിമിത്തം എന്നെ നടത്തിപ്പാലിക്കണമേ. പ്രിയ സുഹൃത്തെ, ദൈവം താങ്കളുടെ പാറയായിരിക്കുന്നുവോ? അവിടെയാണോ താങ്കൾ ഇന്ന് വിശ്രമിക്കുന്നത്? അവൻ താങ്കളുടെ കോട്ടയാകുന്നുവോ? സംരക്ഷണത്തിന് വേണ്ടിയാണല്ലോ കോട്ട. നമുക്കെല്ലാവർക്കും ഇത് അത്യാവശ്യമാണ് ഇല്ലേ? താങ്കളുടെ ജീവിതത്തിൽ ഈ ഉറപ്പുണ്ടോ? ഇവിടെ പറയുന്നു, നിന്റെ നാമം നിമിത്തം എന്നെ നടത്തിപ്പാലിക്കണമേ. ഞാൻ രാജാവായ ദാവീദായതുകൊണ്ട് എന്നെ നടത്തിപ്പാലിക്കണമേ എന്നല്ല, പിന്നെയോ നിന്റെ നാമം നിമിത്തം എന്നെ നടത്തിപ്പാലിക്കണമേ എന്നാണ് ദാവീദ് പറയുന്നത്. നാലും അഞ്ചും വാക്യങ്ങളിൽ, അവർ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എൻ്റെ ദുർഗമാകുന്നുവല്ലോ, നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. വിശ്വസ്ത ദൈവമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയം നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. യേശു അത്യുച്ചത്തിൽ, പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഒന്നാമത്തെ രക്തസാക്ഷിയായി തീർന്ന സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 59-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്താവായി യേശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കുകയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അതെ, നൂറ്റാണ്ടുകളായി സഭയുടെ ചരിത്രത്തിൽ അനേകം രക്തസാക്ഷികൾ ഇതേ വാചകം ഉപയോഗിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധേയമായ കാര്യമത്രേ. സ്മുർണയിൽ പോളികാർപ്പ് ഇതേ വാചകം ഉപയോഗിച്ചു. ജെറോം, ലൂതർ എന്നിങ്ങനെ അനേക ഭക്തന്മാർ ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ പാപം അവരോട് ഓർക്കരുതേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന. 6-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നാം കാണുന്നത്, മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു, ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു. ജീവനുള്ള ദൈവത്തിൽ ആയിരുന്നു ദാവീദ് പൂർണ്ണമായി ആശ്രയം വെച്ചിരുന്നത് എന്നത്ര ഇവിടെ പറയുന്നത്. 7-ാം വാക്യം, ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു, നീ എൻ്റെ അരിഷ്ടതയെ കണ്ടു എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. നീ എൻ്റെ അരിഷ്ടതയെ കണ്ടു എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ദൈവം നമ്മെ നമ്മുടെ കഷ്ടതയിൽ കാണുന്നു എന്നത് വളരെ ആശ്വാസകരമായ സംഗതി അത്രേ. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം മോശയോട് ഇപ്രകാരം പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി അവൻ കേട്ടു. അവരുടെ അവസ്ഥ ദൈവത്തിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് അവരെ വിടുവിക്കുവാൻ ദൈവം ഇറങ്ങി വന്നു. ശിഷ്യന്മാർ ഗലീല കടലിൽ പടകിലായിരുന്നപ്പോൾ വലിയ കാറ്റും കോളും ഉണ്ടായതിനെക്കുറിച്ച് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ധകാര സമയത്ത് തിരമാലകൾ ഉയർന്നടിക്കുവാൻ തുടങ്ങി. അവരുടെ അവസാന സമയമായിരുന്നു അത് എന്നാണ് അവർ കരുതിയത്. എന്നാൽ കർത്താവിനെക്കുറിച്ച് മർക്കോസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, കാറ്റ് പ്രതികൂലമാകുകൊണ്ട് അവർ തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ ചെന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അവിടെ നിന്ന് എന്നെയും താങ്കളെയും കാണുന്നു. നമ്മുടെ കഷ്ടതകൾ അവൻ അറിയുന്നു. എത്ര ആശ്വാസകരമായ കാര്യമാണതല്ലേ? നമ്മുടെ കഷ്ടതകൾ അവൻ അറിയുന്നു. തുടർന്ന് ഒരു പ്രാർത്ഥനയാണ് നാം കാണുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, എന്നെ മുഴുവനായി അറിയുന്ന ഒരു ദൈവം അവനാകുന്നു എന്ന് മനസ്സിലാക്കി അവനിൽ ആശ്രയം വെക്കുവാൻ സാധിക്കുന്നുണ്ടോ?